2024 സെപ്റ്റംബർ 21 ശനിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്ന രാഹുൽ. ജോലിയിൽ ഒതുങ്ങുന്ന ഇക്കിഗായി. ജയതൈചര്യ എഴുതുന്നു. മനുഷ്യന് ഇതുവരെ ഉത്തരം ലഭിക്കാത്ത അല്ലെങ്കിൽ ഉത്തരം ലഭിക്കില്ലെന്ന ധാരണയിൽ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് ജീവിതം? എന്തിനാണ് ജനിച്ചത്? എന്തിനാണ് ജീവിക്കുന്നത്? തുടങ്ങിയവ അതിൽ ചിലത് മാത്രം. ലോകത്താകെ 5 ദശലക്ഷത്തിലേറെ കോപ്പികൾ വിറ്റുപോയ ഇക്കിഗായി എന്ന പുസ്തകത്തിൽ സന്തോഷകരമായി ജീവിക്കാനുള്ള ജപ്പാൻകാരുടെ രഹസ്യമന്ത്രത്തെക്കുറിച്ച് പറയുന്നു. ജീവിക്കാൻ മനുഷ്യനൊരു കാരണം വേണം. അതാണ് ഇക്കിഗായി. നമ്മൾ ഇഷ്ടപ്പെടുന്നതും നമ്മളിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നതും അതിൽ ഉൾപ്പെടുന്നു. സ്നേഹവും പ്രണയവും അഭിനിവേശങ്ങളും നിറഞ്ഞ ഇക്കിഗായി വലയത്തിൽ ഒന്നു മാത്രമാണ് ജോലി. കഴിഞ്ഞ ദിവസം പൂനെയിലെ ജോലിസ്ഥലത്ത് കൊച്ചി കളമശ്ശേരി സ്വദേശിനിയായ അന്ന എന്ന 26-കാരി കുഴഞ്ഞു വീണ് മരിച്ചത് അമിത ജോലിഭാരം മൂലമാണെന്ന് ആരോപിച്ച് അന്നയുടെ അമ്മ രംഗത്തെത്തിയിരുന്നു. കമ്പനിയുടെ ചെയർമാന് അന്നയുടെ അമ്മ അനിത അയച്ച മെയിലിൽ നിന്ന് സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. ഏറെ പ്രതീക്ഷകളോടെ ജോലിയിൽ പ്രവേശിച്ച അന്നയ്ക്ക് പതിയെ സന്തോഷമില്ലാതായി. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഉറക്കമില്ലായ്മയും സമയം തെറ്റിയുള്ള ഭക്ഷണക്രമവുമാണ് കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവധിയെടുക്കാതെ തന്റെ ജോലി നിറവേറ്റാനായിരുന്നു അന്നയ്ക്ക് ഉത്സാഹം. ചൈനയിൽ 104 ദിവസത്തിനിടയിൽ വെറും ഒരു വട്ടം മാത്രം വിശ്രമിച്ച 30-കാരൻ യുവാവ് ആന്തരിക അവയവങ്ങൾ തകരാറിലായി മരിച്ചിട്ടും അധിക നാളായിട്ടില്ല. എല്ലു മുറിക്കണോ? പഠനം, ജോലി, വിവാഹം, കുട്ടികൾ എന്നിങ്ങനെ സമൂഹമുണ്ടാക്കിയ ചട്ടക്കൂടിനകത്ത് ശ്വാസം മുട്ടിക്കിടക്കുന്നവർ അനേകമാണ്. ജോലിസ്ഥലത്ത് കാണുന്ന മനുഷ്യരെ മൂന്നായി തിരിക്കാം. കുട്ടിക്കാലത്ത് നല്ല കുട്ടി എന്ന പേരെടുത്ത് ആരെക്കൊണ്ട് മോശമൊന്നും പറയിക്കാത്തവരാണ് ഒന്നാമത്തെ വിഭാഗം. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്ന പഴമൊഴി ഇത്തരക്കാരുടെ മനസ്സിൽ ആഴത്തിൽ വേരിറങ്ങിക്കിടക്കുന്നു. തങ്ങൾ കാരണം മറ്റാർക്കും ബുദ്ധിമുട്ട് ഉണ്ടാവരുതെന്ന ആഗ്രഹം കൊണ്ട് മരിച്ചു കിടന്ന് പണിയെടുക്കും. 5 മിനിറ്റ് എടുക്കുന്ന ഇടവേളകളിൽ പോലും കുറ്റബോധപ്പെടും. ആത്മാർത്ഥതയോടെ നിറകുടങ്ങളായ ഇത്തരക്കാർക്ക് പലപ്പോഴും ഇരട്ടിപ്പണി ലഭിക്കുന്നതെന്ന് പച്ചയായ സത്യമാണ്. നോ പറയാത്ത നല്ല കുട്ടിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ ലഭിക്കുന്ന പണികൾക്ക് യാതൊരു ദയയും കാരുണ്യവും ഉണ്ടാവില്ല. പഠനകാലത്ത് ലഭിക്കുന്ന ചെറിയ വിജയങ്ങളിൽ പോലും അഭിനന്ദിക്കപ്പെട്ടിരുന്ന ഇവർക്ക് കോർപ്പറേറ്റ് ലോകത്തെ മത്സരപ്പാച്ചിലിനിടയിൽ ശ്വാസം മുട്ടും. തന്നെ ഏൽപ്പിച്ച ജോലിയെ പരിപൂർണതയിലെത്തിക്കാൻ ഏത് എവറസ്റ്റും കയറുന്ന ഏത് ബർമുഡ ട്രയാങ്കിളിലും നെഞ്ചും വിരിച്ച് പോകുന്ന ഇവർക്ക് സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടും തങ്ങളുടെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്താനുള്ള ധൈര്യം മാത്രമുണ്ടാവില്ല. സമ്മർദ്ദം സീറോ ആകില്ല. അല്പസ്വല്പം ഉഴപ്പി നടക്കുന്ന തൊഴിലിനെ സാമ്പത്തികത്തിനായുള്ള വഴി മാത്രമായി കാണുന്നവരാണ് രണ്ടാമത്തെ വിഭാഗക്കാർ. ആരോടും ഒന്നിനോടും പ്രത്യേകിച്ച് ആത്മാർത്ഥത ഇല്ലാത്തതിനാൽ ജോലി സമ്മർദ്ദം അത്രയധികം ഇവരെ ബാധിക്കില്ല. പാലം കുലുങ്ങിയാലും കുലുങ്ങാത്ത കേളന്മാരെന്ന മൂന്നാമത്തെ വിഭാഗക്കാർ എത്ര ഭാഗ്യവാന്മാരെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. ജോലി ചെയ്യുക പോവുക എന്നതിനപ്പുറം മറ്റൊന്നും നിഷ്കാമകർമ്മികളെ ബാധിക്കില്ല. വ്യക്തമായ അതിർവരമ്പുകൾ നിർണ്ണയിക്കാൻ ജീവിതാനുഭവങ്ങൾ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യ വിഭാഗക്കാരിൽ അധികവും ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവരാണ്. മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ശരിയാകുമെന്നാകും തലമുതിർന്ന ജീവനക്കാർ ഇവർക്ക് നൽകുന്ന ഉപദേശം. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ശരിയാകുന്നതിന് പകരം സാഹചര്യത്തോടും സമ്മർദ്ദത്തോടും ഈ അവസ്ഥയിൽ നിന്നൊരു മോചനമില്ലെന്ന യാഥാർത്ഥ്യത്തോടും താതാത്മ്യം പ്രാപിക്കും എന്നതാണ് വാസ്തവം. ഒരിക്കലും ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിക്കരുത്. ആത്മാർത്ഥമായി ചെയ്യുന്ന ഏത് കാര്യത്തിലും അല്പസ്വല്പം സമ്മർദ്ദം സ്വാഭാവികമാണ്. കൂടുതലും ഊർജ്ജത്തോടെ കുറ്റമറ്റതാക്കി ജോലി ചെയ്യാൻ അത് സഹായിക്കും. എന്നാൽ അമിതമായാൽ ജോലിയല്ല ജീവിതം. ജീവിക്കാൻ പണം വേണം. പണത്തിനൊരു സ്രോതസ് വേണം. അതിന് ജോലിയോ സ്വന്തമായി സംരംഭങ്ങളോ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ ജനിക്കുകയോ വേണം. ഭൂരിഭാഗം പേരും ജോലി ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കാനുള്ള അവസരം പലർക്കും ലഭിക്കുന്നില്ല. റിസ്ക് എടുക്കാൻ ഭയമുള്ളവർ സ്ഥിരവരുമാനമുള്ള ജോലി തിരഞ്ഞെടുക്കുന്നു. മറ്റു ചിലർ പാഷനെ തൊഴിലാക്കുന്നു. ജീവിക്കാൻ ജോലി വേണമെന്ന അവസ്ഥ നിലനിൽക്കുമ്പോഴും ജോലിയല്ല ജീവിതം എന്ന പരമാർത്ഥം വിസ്മരിക്കപ്പെടുന്നത് ദുഃഖകരമാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും ജോലി സംസ്കാരവും ഇതിന് കാരണമാണ്. തലവേദനയും പനിക്കും അവധി കൊടുക്കുന്ന എത്ര സ്ഥാപനങ്ങൾ മാനസിക പിരിമുറുക്കമുണ്ടെന്ന് പറയുന്ന ജീവനക്കാരോട് കുറച്ചു ദിവസം വിശ്രമിക്കാൻ പറയും. കല്യാണരാമനിൽ വല്ലാത്ത വിഷമം വരുമ്പോൾ എനിക്ക് രണ്ട് പപ്പടം കാച്ചുമെന്ന് മിസ്റ്റർ പൂനിക്കര പറയുന്ന പോലെ വല്ലാതെ മനസ്സ് തളരുമ്പോൾ സ്പാം മെയിലുകൾ ഡിലീറ്റ് ചെയ്യും. ടേബിൾ കലണ്ടറിൽ ആസന്നമായ അവധികളെ നോക്കി നെടുവീർപ്പിട്ടും ആത്മസംതൃപ്തി അടയുന്നവരാണ് കേരളത്തിലെ ജീവനക്കാർ. ഓഫീസുകളിൽ തന്നെ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് സെല്ലും സമ്മർദ്ദം കുറയ്ക്കാനുള്ള ചർച്ചകളും നടത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഭൂമി എത്ര സുന്ദരം. ജോലിസ്ഥലങ്ങളിൽ നോ പറയുക എന്ന സാമാന്യ പാഠം മുമ്പേ പറഞ്ഞതാണല്ലോ. കൃത്യമായി ആശയവിനിമയം നടത്തുന്നതാണ് രണ്ടാമത്തെ വഴി. മറ്റുള്ളവർ മനസ്സ് വായിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്ന് വാശി പിടിക്കരുത്. മനസ്സിലെന്താണെന്ന് പറഞ്ഞു തന്നെ മനസ്സിലാക്കണം. സഹപ്രവർത്തകരോട് മാത്രമല്ല ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് വീട്ടുകാരോടും ആശയവിനിമയം നടത്തണം. ആരെങ്കിലും ഒപ്പമുണ്ടെന്ന വെറും ഒരു തോന്നലിന് പോലും അതുല്യമായ ശക്തിയുണ്ട്. വീട് ഓഫീസിലേക്കും നേരെ തിരിച്ചും കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ഓഫീസ് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കെ വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ മറക്കുക. ശാരീരിക മാനസിക ആരോഗ്യം പരസ്പര പൂരകങ്ങളാണ്. ശരിയായ ഭക്ഷണ രീതി, ഉറക്കം എന്നിവയ്ക്കൊപ്പം ധ്യാനത്തിനും യോഗയ്ക്കും സമയം കണ്ടെത്തണം. 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുന്നത് മാത്രമല്ല ധ്യാനമെന്ന് ഓർക്കുക. ഏത് പ്രവൃത്തിയും ഏകാഗ്രതയോടെ ചെയ്യുന്നതും ധ്യാനമാണ്. പ്രാധാന്യമനുസരിച്ച് ജോലികളെ തരംതിരിക്കുക. അവധി ദിവസങ്ങളിൽ സ്വാർത്ഥരാകുക. കുറ്റബോധപ്പെടാതെ യാത്രകൾ നടത്തുക. പഴയൊരു സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കുക. ഇതിനെല്ലാം ഉപരി ചെയ്യുന്ന ജോലി ആസ്വദിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുക. പറഞ്ഞു പോകുന്നത് അത്ര നിസാരമല്ല ഒന്നും. എന്നാൽ എല്ലാം കഴിഞ്ഞ് പെൻഷനാകുമ്പോൾ വിശ്രമിക്കാനെന്നും സായാഹ്നങ്ങൾ ആസ്വദിക്കാമെന്നും കരുതിയിരിക്കുന്നവർ എല്ലാം കഴിഞ്ഞ് പിന്നെ ശൂന്യതയാണെന്ന് ഓർക്കണം. ആത്യന്തികമായി പണവും ജീവിതവും ജോലിയും വിരൽ ചൂണ്ടുന്നത് സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കുമാണല്ലോ.